2024 ആഗസ്റ്റ് 29 വ്യാഴാഴ്ച കേരള കോമതി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സാധാരണക്കാരിൽ നിന്ന് അകലുന്ന ബാങ്കിംഗ് മേഖല. KP ശങ്കർദാസ് എഴുതുന്നു. പൊതുമേഖലാ ബാങ്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയും അതേസമയം ബാങ്ക് ദേശസാൽക്കരണം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ലക്ഷ്യങ്ങളെയും കുഴിവെട്ടി മൂടുകയും ചെയ്യുന്ന നയങ്ങളും പ്രവൃത്തികളുമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് തുടരെ ഉണ്ടാകുന്ന. ബ്രിട്ടീഷ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് ആയി 1921 മുതൽ പ്രവർത്തിച്ചിരുന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയത് 1955. 1949 മുതൽ കറൻസി നോട്ടുകളുടെ പുറത്തിറക്കിയെങ്കിലും ബാങ്കുകളുടെ നിയന്ത്രണവും ബാങ്കിംഗ് മേഖലയിലെ നയരൂപീകരണവും ഒക്കെ റിസർവ് ബാങ്കിന്റെ ചുമതലയിലാണ്. എന്നാൽ വാണിജ്യ ബാങ്കുകളിലെ നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും പലിശ നിരക്ക് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോൾ ബാങ്കുകൾക്ക് നൽകിയിരിക്കുകയാണ്. ഓരോ ബാങ്കിനും നിക്ഷേപങ്ങൾക്കും വായ്പകൾക്കുമുള്ള പലിശ നിരക്ക് സ്വമേധയാ തീരുമാനിക്കാമെന്നാണ് റിസർവ് ബാങ്കിന്റെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകളുടെ പ്രധാന ബിസിനസ് ആയി കാണുന്നത് നിക്ഷേപ സമാഹരണവും വായ്പ നൽകലുമാണ്. ഇന്ന് ബാങ്കുകളിൽ നിക്ഷേപ സമാഹരണം കുറഞ്ഞുകൊണ്ടിരിക്കുകയും വായ്പ തുക വൻതോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതുമായാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബാങ്കിംഗ് മേഖലയിലെ തൊഴിൽ ക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നതായാണ് RBI റിപ്പോർട്ടിൽ പറയുന്നത്. പ്യൂൺ ക്ലറിക്കൽ തസ്തികകൾ വർഷം കഴിയുമ്പോഴും കുറയുകയാണ്. പകരം ഓഫീസർമാരുടെ എണ്ണം കൂടുന്നു. 2010-11 സാമ്പത്തിക വർഷം ഉൾപ്പെടെ സപ്പോർട്ടിംഗ് സ്റ്റാഫുമായുള്ള അനുപാതം 50.50 ആയിരുന്നു. എന്നാൽ 2022-23 74% പേരും ഓഫീസർമാരാണ്. ശേഷിക്കുന്ന 26% സപ്പോർട്ടിംഗ് സ്റ്റാഫ് മാത്രം. സ്വകാര്യ മേഖലയിലാകട്ടെ 95.6% ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരുമാണ്. പുതിയ സാങ്കേതിക വിദ്യകളുടെ കടന്നുവരവാണ് ബാങ്കുകളിലെ തൊഴിലവസരങ്ങൾ കുറയാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലറിക്കൽ തസ്തികയിൽ സ്ഥിര നിയമനം അവസാനിപ്പിക്കാനാണ് നീക്കം. നിലവിലുള്ള 35,000 ഒഴിവിൽ 8,000 അപ്രന്റീസ് ട്രെയിനികളെ നിയോഗിക്കും. 3 വർഷത്തെ ട്രെയിനി നിയമനത്തിന് ബിരുദധാരികളിൽ നിന്ന് ബാങ്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 28 വയസ്സുള്ളവരെയാണ് തൊഴിൽ പരിശീലനത്തിന്റെ പേരിൽ ക്ലർക്ക് ജോലിക്ക് നിയോഗിക്കുക. ക്ലർക്ക് ക്യാഷ് ടെല്ലർ ചുമതലകളെല്ലാം ഇവർക്ക് കൈമാറും. നിലവിലെ നിരവധി ഒഴിവുകളിൽ നിയമനം നടത്തേണ്ടതില്ലെന്നാണ് ബാങ്കിന്റെ നയപരമായ തീരുമാനം. രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്കായ SBI സ്വകാര്യവൽക്കരണത്തിന് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അസോസിയേറ്റ് ബാങ്കുകളുടെ ലയനത്തോടെ നിരവധി ശകൾ പൂട്ടുകയും സർവീസിലുണ്ടായിരുന്ന 1,000,000 ജീവനക്കാരുടെ ക്ലറിക്കൽ തസ്തികയിൽ നിയമനം ഒഴിവാക്കുകയും ചെയ്തു. ഇതിനു പുറമെ 15,000 ജീവനക്കാരെ സ്വയം വിരമിക്കൽ ഒഴിവാക്കുകയും ചെയ്തു. കൂടുതൽ ശകൾ അടച്ചുപൂട്ടുന്നതിനായി സെയിൽസ് ഫോഴ്സ് രൂപീകരണം ത്വരിതപ്പെടുത്തി. സ്ഥിരം ജീവനക്കാരെ മാർക്കറ്റിംഗ് ജീവനക്കാരായി മാറ്റുന്നതിന് മൾട്ടി പ്രൊഡക്ട് സെയിൽസ് ഫോഴ്സ് രൂപീകരിക്കുകയും കേരളത്തിൽ 1,200 ജീവനക്കാരെ ഈ വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്യുന്നതാണ് വാർത്ത. SBIയിൽ കേന്ദ്ര സർക്കാരിന് 56.92% ഓഹരി മാത്രമാണ് ശേഷിക്കുന്ന. പ്രവർത്തനങ്ങൾ 22 സബ്സിഡി കമ്പനികളിലേക്ക് മാറ്റി. SBIക്ക് ഹോൾഡിംഗ് കമ്പനി പദവി മാത്രമായി. ഈ സബ്സിഡിയറി കമ്പനികളുടെ ഓഹരി വാങ്ങിക്കൂട്ടുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ്. റിലയൻസുമായി ചേർന്ന് ആരംഭിച്ച ജിയോ പേയ്മെന്റ് ബാങ്കിൽ SBIയുടെ ഓഹരി 30% റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്ലറിക്കൽ നിയമനം ഇല്ലാതാക്കിയതിലൂടെ കുറവ് വരുന്ന ജീവനക്കാരുടെ ജോലികൾ പുറം കരാറായിരിക്കുകയാണ്. ഇതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓപ്പറേഷൻ സപ്പോർട്ട് സർവീസസ് എന്നൊരു സ്ഥാപനം തന്നെ രൂപീകരിച്ചു. ബാങ്കുകളുടെ കിട്ടക്കടം വൻതോതിൽ വർദ്ധിക്കാൻ മുഖ്യ കാരണം പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും കൂട്ടിച്ചേർന്നുള്ള കൺസോർഷ്യം വായ്പയാണ്. വൻകിട കോർപ്പറേറ്റുകൾക്ക് ശതകോടികളുടെ വായ്പ ലഭിക്കുന്നതിനു വഴി തുറന്നുകൊടുക്കുകയായിരുന്നു ഇത്. ഈ വിധത്തിലുള്ള മിക്ക വായ്പകളും കിട്ടാക്കടമായി മാറുന്നു. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ 17 ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് 35,000 കോടി രൂപയാണ് ദേവാൻ ഫിനാൻസ് ലിമിറ്റഡ് തട്ടിയെടുത്തത്. ഇതിൽ 14 പൊതുമേഖലാ ബാങ്കുകളായിരുന്നു. ഈ അടുത്ത കാലത്തായി രാജ്യത്തെ 50 കോർപ്പറേറ്റീവ് മുതലാളിമാർ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് എടുത്ത 68,000 കോടി രൂപയുടെ വായ്പകൾ എഴുതി തള്ളിയിരിക്കുകയാണ്. കിട്ടാക്കടത്തിന്റെ പേര് പറഞ്ഞ് എഴുതി തള്ളുന്ന ശതകോടികൾ രാജ്യത്തിന്റെ പൊതുമുതലാണ്. അതായത് ബാങ്കുകളിലെ ജനങ്ങളുടെ നിക്ഷേപം. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകളിൽ 182,00,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത്. അത് അപ്പാട് വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ് കോർപ്പറേറ്റുകൾ. ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും മുതലാളിത്ത വർഗവും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടായ ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭീകരതകളെക്കുറിച്ച് പ്രമുഖ സാമ്പത്തിക വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.